ഇന്ന് പകൽക്കാലം നമ്മൾ രാവിലെ ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ കുറിച്ച് പഠിച്ചു. കർത്താവിനെ ശിഷ്യന്മാരായി തീർന്നു കഴിഞ്ഞാൽ അവൻ ഇരിക്കുന്ന ഇടത്ത് അവൻ നമ്മളെ ഇരുത്തും. അവൻ ഇരിക്കുന്ന സ്ഥലം ഏതാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് നാം സിയോൻ യാത്രക്കാരെന്ന്. പണ്ടൊക്കെ സിയോൻ യാത്രാവലി, യാത്രാ ഗീതാവലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിയോൻ യാത്രക്കാർ, നമ്മളിപ്പോൾ മുമ്പേ തന്നെ ഇന്നലെ ഞാൻ കണ്ടൊരു പാട്ട് പാടി, സിയോൺ സഞ്ചാരികളെ ആനന്ദിപ്പിൻ. നാം എല്ലാവരും ആരാ? സിയോൺ സഞ്ചാരികളാ, സിയോനിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സാധാരണഗതിയിൽ ഈ സിയോനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ ടി പി എംകാർ മാത്രമേ. സാധാരണഗതി മറ്റുള്ളവരാരും പ്രസംഗിക്കാറ് കാണാറില്ല. എന്നാൽ നാം ഏവരും സിയോനിൽ എത്തിച്ചേരുക എന്നുള്ളത് നിത്യതയിൽ വരുമ്പോൾ, നിത്യതയിൽ സിയോന്റെ അനുഭവമുണ്ട്, പുതിയ ജെറുസലേമിന്റെ അനുഭവമുണ്ട്, പുതിയ ജെറുസലേമിന്റെ പുറം നഗരങ്ങളുടെ നഗരത്തിന്റെ അനുഭവമുണ്ട്, പുതിയ ഭൂമിയുടെ അനുഭവമുണ്ട്. ഇതെല്ലാം ഉള്ളതുണ്ടെങ്കിലും കർത്താവിനോടുകൂടെ വസിക്കുന്ന ശ്രേഷ്ഠമേറിയ അവസ്ഥ എന്ന് പറയുന്നത് സിയോനാണ്. സിയോനും പുതിയ ജെറുസലേമും രണ്ടായിട്ട് പഠിക്കുവാനൊക്കത്തില്ല. സിയോനും പുതിയ ജെറുസലേമും ഒരുമിച്ച് ചേർന്ന് പഠിക്കുവാനുള്ളതാണ്. ഈ പുതിയ ജെറുസലേം എന്ന് പറയുന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നു എന്ന് കാണുമ്പോൾ ഒരു കാര്യം ഞാൻ അതിൻ്റെ ആദ്യമായിട്ട് പറയാം. ഈ വിശുദ്ധ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിന് മൂന്ന് സ്റ്റേജുകളുണ്ട്. ആ മൂന്ന് സ്റ്റേജിൽ ഒന്ന് പുതിയ ജെറുസലേമിൽ സിയോന്റെ അനുഭവമാണ്. രണ്ടാമത് ആ പുതിയ ജെറുസലേം എന്ന നഗരം, ആ നഗരത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. ആ 12 അടിസ്ഥാനത്തിന് അപ്പൊസ്തലന്മാരുടെ പേരുകൾ അതിന്മേൽ കുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിന് 1200 നാഴിക നീളവും 1200 നാഴിക എന്നാൽ മൈൽസ്, അല്ലെങ്കിൽ 1500 മൈൽസ് എന്നാണ് പറയുന്നത്. 12,000 ഫർലോങ്സ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 1500 മൈൽസ് ലെങ്ത്, 1500 മൈൽസ് ബ്രെത്ത്, 1500 മൈൽസ് ഉയരമായിട്ട് നിൽക്കുന്ന ഒരു ക്യൂബിക് പട്ടണമാണ് ഈ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം. ഇതിന് പുറം മതിലുകളും അതിന് ഗോപുരങ്ങളും ഉണ്ട്. ആ പുറം മതിലുകളിലും ഗോപുരങ്ങളിലും, അതിൻ്റെ ഗോപുരങ്ങളിലും വേണം 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പുറം മതിലും ഗോപുരങ്ങളും അതിൻ്റെ വീഥികളും ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർ ആരാണെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു കൊള്ളാം. നമ്മുടെ ലക്ഷ്യമെല്ലാം ഈ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിൽ ചെല്ലുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെയാണ് കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം. ആ പുതിയ ജെറുസലേം നമ്മളെ പഴയ നിയമത്തിലെ സമാഗമന കൂടാരം പഠിച്ചു വരുമ്പോൾ ആ സമാഗമന കൂടാരത്തിൽ 3 അവസ്ഥകളുണ്ടായിരുന്നു. 1 പ്രാകാരം, 2 വിശുദ്ധ സ്ഥലം, 3 അതിപരിശുദ്ധ സ്ഥലം. ഈ പ്രാകാരം എന്ന് പറയുന്നത് നിത്യതയിൽ വരുമ്പോൾ പുതിയ ഭൂമിയിൽ അവസ്ഥയെ കാണിക്കുന്നതാണ് പ്രാകാരം. വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ ഗോപുരങ്ങളെയും അതിൻ്റെ വീഥികളെയും കാണിക്കുന്നതാണ് പുതിയ ഈ വിശുദ്ധ സ്ഥലത്തിന്, വിശുദ്ധ സ്ഥലം നിൽക്കുന്നത്. ആ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ആരായിരുന്നു ചോദിച്ചാൽ പഴയ നമ്മ വിശുദ്ധന്മാരും ആയിരിക്കും അവിടെ കാണപ്പെടുവാനിടയായിട്ടുള്ളത്. എന്നാൽ മാത്രമല്ല, അല്പം കൂടെ കൂട്ടി പറഞ്ഞാൽ മഹോപദ്രവ രക്തസാക്ഷികളും അവിടെ നിൽപ്പാണ്ട കൊണ്ടമടിയായിത്തീരും. എന്നാൽ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിൽ കർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ക്യൂബിക് പട്ടണം, അതിപരിശുദ്ധ സ്ഥലത്തിന് 10 മുഴം നീളവും 10 മുഴം വീതിയും 10 മുഴം ഉയരവും ഉള്ളതുപോലെ ആ പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരമാകുന്ന ആ സാക്ഷാൽ നഗരം, അവിടെ കുഞ്ഞാട് അതിൻ്റെ വിളവ് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കാന്തയാകുന്ന, കർത്താവിൻ്റെ കാന്തയാകുന്ന, മണവാട്ടിയാകുന്ന നാം ദൈവത്തോടുകൂടി അവർ വസിപ്പാണ്ട കൊണ്ട് മെടിയായിത്തീരുന്ന ഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ള ഓർത്തോണം. നമ്മെ സിയോനിൽ ആയിരിപ്പാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സിയോൻ എന്ന് പറയുന്നത് പുതിയ ജെറുസലേമിലെ പ്രത്യേക ഒരു അനുഭവമാണ്. അത് വെളിപ്പാട് ദിവസം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ 144,000 പേരും നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വിവരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. സമയമുണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഏതായാലും ഈ സിയോന്റെ അനുഭവത്തിന് വേണ്ടി, പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ അനുഭവത്തിന് വേണ്ടി നാം വിളിക്കപ്പെട്ടിരിക്കുന്നുള്ളത് നാം എല്ലാവരും ഓർത്തുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സിയോനെ കുറിച്ച് പുതിയ ജെറുസലേമിലെ ഒരു പ്രത്യേക അനുഭവം എന്ന് പറയുന്നത് എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു വിഷയം പറഞ്ഞാൽ, കർത്താവിനോട് എപ്പോഴും ഇരിക്കാനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും സകലവിധ വ്യാധികളെ സൗഖ്യമാക്കേണ്ടതിനും 12 ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചുവെങ്കിലും ഈ 12 ശിഷ്യന്മാരുടെ ഇടയിൽ കർത്താവിന് എന്തുണ്ടായിരുന്നു? ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, യേശുക്രിസ്തു പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിക്കുന്നവരായ ഒരു കൂട്ടമുണ്ട് എന്ന് പറയുന്ന പോലെ പുതിയ എരുശലേമിലെ ഒരു പ്രത്യേക അനുഭവമാണ് സിയോൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ പഴയ നിയമം ഇപ്പോഴത്തെ എരുശലേം നഗരത്തിൻ്റെ ക്യാപിറ്റലായി നിലകൊള്ളുന്നതാണ് ഏത് സിയോൻ എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ ദാവീദിൻ്റെ നഗരമെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഈ സിയോൻ എന്ന് പറയുന്നത് നമുക്ക് പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു വിഷയമാണ്. ആ അവസ്ഥയ്ക്കായി നാം എല്ലാവരും അതിവാഞ്ചയുള്ളവരായി അതിനുവേണ്ടി ലക്ഷ്യം വച്ചവരായി മുൻപോട്ട് പോകണം. ഞാൻ ചില സ്കൂളുകൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ കണ്ടു. ഈ പിള്ളേരെ പഠിപ്പാട് നല്ല പങ്കും എങ്ങനെയെങ്കിലും 35 മാർക്ക് വാങ്ങി പാസ്സാകാൻ നിൽക്കുന്നവർ. അതേസമയത്ത് നല്ല കുട്ടി നല്ല പിള്ളേർ ഒത്തിരി ഉണ്ട്, അവരെ പറയാറിയോ ഞങ്ങൾക്ക് 100% മാർക്ക് മേടിക്കണം, ഏറ്റവും ഫസ്റ്റ് റാങ്ക് മേടിക്കണം എന്ന് പറഞ്ഞ് ശ്രമിക്കുന്നവരുണ്ട്. ഫസ്റ്റ് റാങ്കിന് ശ്രമിച്ചാൽ പോലും ചിലപ്പം കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ 35% മാർക്ക് വാങ്ങിക്കുന്നവന് പരീക്ഷ എഴുതി നോക്കിയിരിക്കുക, എന്തുവാ നെഞ്ച് തിരുമ്മിക്കൊണ്ടിരിക്കുക, പാസാകുവോ നോക്കുവോ ജയിക്കുവോ ചെയ്യുക. എന്നാൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ നെഞ്ച് തിരുമ്മേണ്ട ആവശ്യമൊന്നുമില്ല. അവന് പരീക്ഷ എന്ന് പറയുന്നത് എന്തല്ല, ഒരു 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 പ്രോബ്ലമേ അല്ല. സ്വന്തം നമുക്കറിയാമല്ലോ പഠിക്കുന്ന കാലത്ത് നിങ്ങളൊക്കെ പഠിക്കുന്ന എല്ലാവരുടെ അനുഭവം ഞാനീ പറയുന്നു. പഠിക്കുന്ന കാലത്ത് പരീക്ഷ വരുന്നു പറഞ്ഞപ്പോൾ ചില പ്രത്യേകിച്ച് പെൺപിള്ളേരാണ് പറയുന്നത്, എന്തുവാ പരീക്ഷ വന്ന് തലയിൽ കയറി ചെയ്യുമ്പോൾ വിശപ്പും വരുന്നില്ല എന്നെ പഠിച്ചെങ്ങനെങ്കിലും പാസ്സാകണമെന്ന്. ഈ പഠനത്തെക്കുറിച്ച് വല്ല ബോധമുള്ളവരൊക്കെയാണ് പഠിച്ച പരീക്ഷ വന്ന് തലയിൽ കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് എന്തല്ല, നോ പ്രോബ്ലം. അവർക്ക് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണം, പിന്നെ എഴുതണം, നല്ല മാർക്ക് വയ്ക്കണം, നല്ല പേഴ്സൻറ്റേജ് മാർക്ക് വയ്ക്കണം, നന്നായിട്ട് വളങ്ങണം, അവർക്ക് ശോഭിക്കണം. ഇതാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിനുണ്ട് ഇറങ്ങിയിട്ട് ഇന്ന് ഇറങ്ങിയ ജീവിതം നയിക്കാൻ പറഞ്ഞത്. നമ്മൾ ക്രിസ്ത്യ ജീവിതം ചെയ്യുന്നത് എൻ്റെ കർത്താവ് വന്നാൽ ഇന്നെനിക്ക് പോകാൻ കഴിയുമെന്നുള്ള നല്ല ഉറപ്പ് പ്രാപിച്ചവരായി മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ എബ്രായ ലേഖനം 19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിദാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെ നിയമമായ ന്യായാധിപതിക്കും ശുദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും മഹാബേൻ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ അല്ലെങ്കിൽ ഹീബ്രൂസ് ചാപ്റ്റർ വേഴ്സ് 24 വായിച്ചത്. അവിടെ പിന്നെ സിയോൻ പർവ്വതത്തിന് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ആ പദപ്രയോഗം അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയാൽ തന്നെ അറിയാം സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു അവസ്ഥയാണ് ഈ പിയോൻ സിയോൻ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ഏവരും സിയോൻ യാത്രക്കാരെ അവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവരായാൽ അവിടെ എത്തിച്ചേരുവാൻ തോന്നണം വലിയ വാഞ്ചയോടെ നമ്മുടെ കൃഷിജീവിതം നയിക്കണം. എപ്പോഴും വി മസ്റ്റ് ഹാവ് എ ഹൈ ഗോൾ. ഒരു സാമാന്യ അവസ്ഥയിലല്ല ഒരു ദൈവത്തിൻ്റെ പേരിൽ കൃഷിജീവിത ജീവൻ അറിയേണ്ടത്. നമുക്കൊരു വലിയ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സ്തോത്രം സ്തോത്രം ദൈവം ഉണ്ടോ, ലക്ഷ്യമുണ്ടോ? അപ്പോൾ ഈ 35 മാർക്ക് വാങ്ങിക്കുന്ന പിള്ളേരെ പോലെ മതിയോ? എങ്ങനെയെങ്കിലും നിരങ്ങി 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 കർത്താവേ അങ്ങ് കൊണ്ടുപോകണേ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് എനിക്കെൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരേണമെന്നുള്ള വലിയ വാഞ്ച ഉണ്ടാകണം. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കൂടെ എൻ്റെ അമ്മായിമ്മയുടെ ജ്യേഷ്ഠതി ഒരു സ്കൂൾ ടീച്ചറെ റിട്ടയർ ചെയ്ത വ്യക്തി, മക്കളില്ലായിരുന്നു, അവസാനം എൻ്റെ കൂടെ വന്ന് താമസിച്ചതിൻ്റെ കാരണം ഇവിടെ എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതിനു വേണ്ടി വന്ന് താമസിച്ചാണ്. 83 വയസ്സ് പ്രായമുള്ളപ്പം എൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളൊരു 40 ഉപവാസം എടുത്തപ്പം ഈ അമ്മച്ചി ഞങ്ങളോട് 40 ദിവസം ഉപവാസം എടുത്തു. സ്തോത്രം. ബ്ലഡ് ഷുഗറുണ്ട്, യൂറിൻ ഷുഗറും ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും പരവേശോ വെള്ളം കുടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും ഉപവാസം എടുത്ത് കഴിഞ്ഞപ്പോൾ ഉപവാസം എടുത്ത് ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു 3 ദിവസം വെള്ളം കുടിക്കാതെ ഉപവാസം എടുത്തു. ഉടനെ അമ്മച്ചി പറയുക, ഞാനും ഇരിക്കുക 3 ദിവസം വെള്ളം കുടിക്കാതെ. എന്നിട്ട് മോളോട് പറഞ്ഞ അടി ഉണ്ണിയെ ഒരു കാര്യം ഓർത്തുവാണ്, എനിക്ക് ബോധം കെട്ടാലും എൻ്റെ വായിലെടുത്തുള്ളി വെള്ളം ഒഴിച്ചാൽ തീർന്നു. എനിക്ക് വാസം തീയാൻ പറ്റില്ല. ഇതാ ഈ വീര്യമുള്ള വിശ്വാസം. ഇത് നമ്മൾ പറയുന്നത് എനിക്ക് ബോധം കെട്ടുവല്ലോ വന്ന ഇച്ചിരി വെള്ളം ഉണ്ട് അമ്മയ്ക്കണേന്ന്, അതല്ല. സ്വന്തം തീരുമാനത്തിനകത്ത് നമുക്ക് എന്ത് വേണം? ഒരു ഉറപ്പ് വേണം. പ്രേസലോൾ സ്വർഗത്തിൽ ചെല്ലുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ലക്ഷ്യബോധം നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ നാഥനാകുന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല കീറിക്കൊണ്ട്, അതുകൊണ്ടാണ് കർത്താവായ യേശുവിൻ്റെ കാൽവർ ക്രൂശ് മരണത്തിൽ എന്നുണ്ടായി ആലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് കീറിക്കൊണ്ട് നമുക്ക് എന്തേക്കും അതിവിശുദ്ധ സ്ഥലത്തോളം കൃപാസ്ഥലത്തോളം എത്തിച്ചേരുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് ഒരുക്കി തന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ ചുവരെ ചെല്ലുവാനുള്ളതായ ആ സ്വാതന്ത്ര്യത്തോട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നിലകൊള്ളുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഉന്നതമായ സ്ഥാനം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഓർക്കുമ്പോൾ, പഴയ നിയമത്തിൽ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ലഭിക്കാത്ത പദവി, മോശയ്ക്കും ഏലിയാവിനും ഏലിശായിക്കും ലഭിക്കാത്ത ഭാഗ്യ പദവി ദൈവം നമുക്ക് തന്നതോർക്കുമ്പോൾ, ദൈവമക്കളെ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാകെ മാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സിയോൻ എന്ന് പറയുന്നത് പഴയ നിയമം പഠിച്ച് വരുമ്പോൾ നമുക്കറിയാം. 48 സങ്കീർത്തനത്തിന് 1 വാക്യം വായിക്കുമ്പോഴും 50 സങ്കീർത്തനത്തിന് 3 വാക്യം വായിക്കുമ്പോഴും ഈ സിയോനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ നഗരത്തിൽ അവൻ്റെ വിശുദ്ധ പർവ്വത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. 2 മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വത ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. ഉയരം കൊണ്ട് മനോഹരമായി നമ്മുടെ മഹാരാജാവിൻ്റെ നഗരമെന്ന് അറിയപ്പെടുന്ന സിയോൻ നഗരം. പ്രൈസ് ദ ലോർഡ്. ഈ നഗരത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളെ കുറെ തിയറി പഠിപ്പിക്കാനല്ല, ഇതിനൊരു വലിയ വാഞ്ച നമുക്കുണ്ടാകാനായിട്ടാണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വത ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. 50 സംഘത്തിൻ്റെ 2 വാക്യം വായിക്കുമ്പോൾ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം, ആ ദൈവം ഇരിക്കുന്ന സ്ഥാനത്താണ് നമ്മെ കൊണ്ട് ഇരുത്താൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ, ആ തുല്യ പദവിയാണ് കർത്താവ് നമുക്ക് തരുവാൻ പോകുന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷത്താണെന്നറിയണം. പ്രൈസ് ദ ലോർഡ്. ഈ പുതിയ ശലേമിനെ കുറിച്ചും സിയോനെ കുറിച്ചും പഠിക്കുമ്പോൾ നമുക്കറിയാം വാസ്തവത്തിൽ ദാവീദാണ് ഇതിനെ, ദാവീദിൻ്റെ നഗരമായി ഇതിനെ തിരഞ്ഞെടുത്ത് മാറ്റുന്നത്. ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടെ ഈ ശാലേം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ശാലേം രാജാവായ മൽക്കീസേദേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ശാലേം രാജാവായ മൽക്കീസേദേക്ക് അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും മറ്റും പിടിച്ചുകൊണ്ട് പോയതായ സോദോം ഗോമോറ തുടങ്ങിയുള്ളതായ സ്ഥലങ്ങളിലുള്ള 5 രാജാക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ട് വടക്കൻ രാജ്യത്തു നിന്ന് കന്ന രാജാക്കന്മാർ ഇവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എനിക്ക് അവിടെ അബ്രഹാം ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഇവിടെ സന്തോഷമുണ്ട്. എൻ്റെ സഹോദരപുത്രൻ എന്നെ വിട്ടേച്ച് പോയതല്ലയോ, അവൻ ഇങ്ങനെ തന്നെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുകയല്ല. തൻ്റെ സഹോദരപുത്രൻ പിടിക്കപ്പെട്ടു പോയ സ്ഥാനത്ത് അബ്രഹാം എന്ത് ചെയ്തു, അവരെ തേടി 318 അഭ്യാസികളായ അഭീരന്മാരെ കൊണ്ട് കടന്നുപോയി അവരെ യുദ്ധം ജയിച്ച് തൻ്റെ സഹോദരന്മാരെയും സോദോം രാജാവിനെയും ഒക്കെ മടക്കിക്കൊണ്ട് വരുന്ന ഒരു വരവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടു. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് ശാലേം രാജാവായ മൽക്കീസേദേക്ക് അവരെ എതിരേറ്റ് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശാലേം രാജാവായ, ശാലേം രാജാവ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ എബ്രായ ലേഖനം 7 പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അവൻ സമാധാനത്തിൻ്റെ രാജാവ്. ഉടനെ ശാലേം രാജാവ് എന്ന് പറഞ്ഞൊരു രാജാവ് അബ്രഹാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നുവെന്നും അത് സമാധാനത്തിൻ്റെ ഒരു അവസ്ഥയായി ശാലേം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നുവെന്നും ആ ശാലേം സ്ഥലം പിന്നത്തതിൽ യെബൂസ്യർ പിടിച്ചെടുത്തിയെന്നും എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നു. ഉടനെ ദൈവത്തിൻ്റെ നഗരമായിരുന്നതായ ഈ ശാലേം ദൈവത്തിൻ്റെ പുരോഹിതനായ രാജകീയ പുരോഹിതനായിരുന്ന മൽക്കീസേദേക്ക് അവിടെ രാജാവും പുരോഹിതനുമായി ഒരുമിച്ച് വാണുകൊണ്ടിരുന്നതായ ആ മൽക്കീസേദേക്ക് അവൻ്റെ കയ്യിൽ നിന്ന് മൽക്കീസേദേക്കിൻ്റെ പിന്നത്തേതിൽ ഈ യെബൂസ്യർ ഇതിനെ ദേശം കൈവശമാക്കിയെന്ന് നമ്മൾക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാരണം കഴിയും. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല. നമുക്ക് യോശുവയുടെ പുസ്തകം 15 8 വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും യെബൂസ്യരാണ് ഈ ദേശത്തെ. ഇപ്പോൾ ഒന്ന് വായിച്ചാട്ടെ യോശുവയുടെ പുസ്തകം 15 വാക്യം. യെരുശലേം എന്ന യെബൂസ്യഗിരി. ഒന്ന് യെരുശലേം ഇപ്പോൾ ആര് കൈവശമാക്കിയിരിക്കുക? യെബൂസ്യർ കൈവശമാക്കിയിരിക്കുക. യെബൂസ്യർ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം തന്നെ ട്രോഡൻ പ്ലേസ് എന്നും അല്ലെങ്കിൽ ത്രഷിങ് ഫ്ലോർ എന്നൊക്കെ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മെതിവണ്ടി എന്നൊക്കെയാണ് പറയുന്നത്. പ്ലേസ് അത് ഞാൻ പിന്നാലെ അതിൻ്റെ ആത്മീയർത്ഥം പറഞ്ഞുകൊള്ളാം. ഈ മെതിവണ്ടിയാകുന്ന അല്ലെങ്കിൽ മെതിവണ്ടിയുടെ സ്വഭാവമുള്ളതായ യെബൂസ്യർ ഇപ്പോൾ ഈ ദേശം, അത് ഈ ദേശം ഏതായിരുന്നു? മഹാരാജാവ് അല്ലെങ്കിൽ ഏറ്റവും ശാലേൻ രാജാവായ അല്ലെങ്കിൽ മെൽക്കീസേദേക്ക് വാണുകൊണ്ടിരുന്ന ആ ദേശമായിരുന്നു അത്. പിന്നത്തേതിൽ അത് യെബൂസ്യരുടെ നഗരമായി ഗിരിയായി മാറ്റപ്പെട്ടു. അങ്ങനെ മാറ്റപ്പെടുന്ന സ്ഥാനത്ത് നമുക്കറിയാം ഇസ്രയേൽ മക്കൾ കനാൻ ദേശം മുഴുവൻ അവകാശമാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബെന്യാമീനുകളുടെ അവകാശമായിട്ടാണ് ഈ യെബൂസ്യ നഗരം അവിടെ കൊടുത്തതായിട്ട് കാണുന്നത്. പക്ഷേ ബെന്യാമീനുടെ കയ്യിൽ അത് കിട്ടിയെങ്കിലും അതിൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 1:21 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ യെബൂസ്യരും ബെന്യാമീനരും ചേർന്ന് വസിക്കുന്ന വാസം. ഒന്ന് വായിച്ചാട്ടെ. ബെന്യാമിൻ മക്കൾ യെരുശലേമിൽ പാർത്തിരുന്നത് യെബൂസ്യരെ. ഞാൻ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിക്കാനായിട്ടാണ് പറയുന്നത്. ദൈവം നമുക്ക് ഒരു അവകാശ ഭൂമി തന്നെങ്കിൽ, ദൈവം നമ്മെ ഒരു അവകാശത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ, ഇതിനകത്ത് ഇനി ഒരു യെബൂസിനെയും വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സ്തോത്രം. നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നതായ സാത്താന്റെ ശക്തികളെ നമ്മൾ ഒരിക്കലും ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ അവകാശമില്ല. സാത്താന്റെ ചരക്കുകളെ നമ്മൾ വാസ്തവമായി പൂർണ്ണമായി നശിപ്പിച്ചു കളയണം. അമാലേക്കരുടെ കാര്യം പറഞ്ഞു, നമ്മൾ ശൗൽ രാജാവിനോട് പറഞ്ഞു, പറഞ്ഞു ഈ ശൗൽ പറഞ്ഞത് അമാലേക്കരെ എതിയരുത്, ഒരെണ്ണത്തിനെ പോലും അവശേഷിപ്പിക്കാതെ അമാലേക്കരെ മുഴുവനായി നശിപ്പിക്കണം. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മെ തകർക്കുവാൻ തക്കണം നോക്കുന്നതായ ഏതെല്ലാം യെബൂസി ശക്തികൾ, ഏതെല്ലാം സാത്താന്യ ശക്തികൾ നമ്മെ കീഴമറ്റുവാൻ വരുന്നുള്ള നമ്മൾ വിവേച്ചറിഞ്ഞിട്ട് അവനെ നമ്മൾ വെച്ചു വായിക്കുവാനല്ല, നമുക്ക് അവകാശമായി തന്നിരിക്കുന്നതിന് അവകാശഭൂമിയായി വെച്ചുകൊണ്ട് അതിന്മേൽ പൂർണ്ണ ജയമെടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവജനമെന്ന് നാം അറിയാതിരിക്കരുത്. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അവർ എന്തായി തീർന്നിരിക്കുക, യെബൂസ്യരും ഇവരും കൂടെ ചേർന്ന് വാഴുക. നാം എവിടെ പോയാലും സാത്താനും ദൈവവും കൂടെ ചേർന്ന് വാഴുന്ന പരിപാടി പറ്റത്തില്ല. ദൈവമക്കളെപ്പോഴും ദൈവത്തിന് കൊള്ളാകുന്നവരായി ശോഭിക്കുവാൻ, തങ്ങളുടെ ജീവിതത്തിൽ സാത്താന്റെ പ്രവർത്തികളോട് യാത്ര പറയുന്നവരായി തീരുവാൻ, സാത്താന്റെ ലോക ഇമ്പങ്ങളോട് യാത്ര പറയുന്നവരായി തീരുവാൻ ദൈവമക്കളുടെ ജീവിതത്തിൽ ആഴമുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ പിന്നത്തേതിൽ നമ്മൾ നോക്കിയാൽ ഈ ദാവീദ് രാജാവായി വരുന്ന സമയത്ത് ശമുവേലിന്റെ രണ്ടാം പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് രാജാവായി വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ശാലേ നഗരം ഇപ്പോൾ എവിടെയിരിക്കും, അല്ലെങ്കിൽ ഈ യെരുശലേം നഗരം ആരുടെ കയ്യിലാണ്, യെബൂസയുടെ കയ്യിലാണ്. അതിനെ കീഴമർത്താൻ നോക്കുന്ന വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യം വായിക്കട്ടെ. ദാവീദിന് അവിടെ കഴിപ്പാൻ അവിടെ കഴിയയില്ലെന്ന് അവർ ദാവീദിനോട്, നീ ഇവിടെ കിടക്കുകയില്ല, ആ ഞാൻ ദാവീദിനെ ഇവരെന്താക്കുന്നില്ല, ഒരു ഒട്ടുമൊരു ശേഷമേറിയ അവസ്ഥയെ കാണാതെ നിന്നെ തടുക്കുവാൻ ഞങ്ങളുടെ കുരുടരും മുടന്തരും മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കുരുടരെ മുടന്തരെ വിട്ടുകൊണ്ട് ദാവീദിനോട് യുദ്ധം ജയിപ്പാൻ വിട്ട ഒരു കൂട്ടരാണ് ഏത്, യെബൂസ്യർ. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ദാവീദ് എന്ത് ചെയ്തു, അതിലെ അർത്ഥവാക്യം പറയുന്നത് എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സിയോൻ കോട്ട പിടിച്ചിട്ട് അതിൻ്റെ പേര് മാറ്റി വെച്ച് പറഞ്ഞിരിക്കുന്നു ഇത് ദാവീദിൻ്റെ നഗരമെന്ന് അതിന് പേരുമിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. നല്ല ദാവീദാകും നമ്മുടെ രാജാവിൻ്റെ നഗരമായി. പ്രൈസ് ദ ലോർഡ്. നമ്മെ കർത്താവ് കണ്ടിരിക്കുന്നത് ഓർമ്മ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. ഇനി മാനവജാതിയുടെ ചരിത്രം നമ്മൾ അതോട് ചേർത്ത് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്വന്തം ജനമായി ഇരിപ്പാണ്ട കണം, ദൈവത്തിന് ഹല്ലേലൂയ പ്രമോദിപ്പാണ്ട കണം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഏദൻ തോട്ടത്തിലാക്കിയ സ്ഥാനത്ത് യെബൂസ്യനാകുന്ന പിശാച് കടന്നു വന്ന് വഞ്ചിച്ച് പിന്നത്തേതിൽ ഹല്ലേലൂയ ആ മാനവജാതിയെ അവൻ്റെ കസ്റ്റഡിയിലാക്കിയ സ്ഥാനത്താണ് ഇസ്രയേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ അവകാശമായിട്ട് ഹല്ലേലൂയ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇസ്രയേൽ മക്കളെ ദൈവത്തെ അവകാശമായിട്ട് വേർതിരിച്ച് ഈ യെരുശലേം നഗരം അവിടെ കൊടുത്തെങ്കിലും അവർ വേണ്ട വേർപാട് പാലിക്കാതെ അവർ ജാതികളുമായിട്ട് ഇടകലർന്നു പോയതിൻ്റെ ഫലമായിട്ടും ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് പോയതിൻ്റെ ഫലമായിട്ടും അവസാനം ഇന്നും യെബൂസ്യരെ കീഴമർത്തിയെങ്കിൽ നമ്മുടെ നാഥനാകുന്ന കർത്താവായ യേശു ക്രിസ്തു കാലത്തിലെങ്കിൽ താണലോകത്തിലേക്ക് ഇറങ്ങിവന്ന് ഈ മല്ലനാകുന്ന അല്ലെ ദുഷ്ടനാകുന്ന പിശാചിനെ കാൽവരിയിൽ തോൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ദാവീദ് വന്നപ്പം പറഞ്ഞ് ഇവനെ തടുക്കുവാൻ ഞങ്ങൾക്ക് കുരുടരും മുടന്തരും മതിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ ഹല്ലേലൂയ പ്രവർത്തിയെങ്കിൽ ദുഷ്ടനാകുന്ന പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട് ഈ ദാവീദ് നഗരത്തെ അഥവാ യെബൂസ് നഗരത്തെ അവൻ പിടിച്ചെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഇനി യെബൂസയുടെ നഗരമായിട്ട് ഇരിപ്പാൻ അല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, ഹല്ലേലൂയ പുത്ര യേശു ക്രിസ്തുവിൻ്റെ നഗരമായി ഇരിപ്പാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ഇനി നമ്മളെല്ലാവരും ഈ സിയോൻ നഗരത്തിന് അവകാശികളായി തീരേണമെന്നുള്ളതായ യഥാർത്ഥ വെളിപ്പാട് നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് 84-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 84-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 84:84 ആ അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. പിന്നെ എല്ലാവരും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗ്യം അതാ, എല്ലാവരും സിയോനിൽ. ഇന്ന് രാത്രി പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് എല്ലാവർക്കും അവിടെ തരണം. സ്തോത്രം. ലക്ഷ്യമുണ്ടോ?
പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ നിയോൺ ചെല്ലുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാകണം, എന്തുവാ? ഐ വാണ്ട് ടു ഗോ ടു സയോൺ, സിയോനിലേക്ക് ചെല്ലണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം പിടിക്കുന്ന ദൈവമകളെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാവിലെ സമയം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എത്ര പേരുടെ ഹൃദയത്തിൽ ആ ഭാഗത്ത് വചനം കയറിയെന്ന് എനിക്കറിയാൻ പാടില്ല. കയറിയായിരുന്നെങ്കിൽ ഈ യേശുവിൻ്റെ ശിഷ്യനാകണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഇന്നു മുതൽ അവരുടെ ജീവിതത്തെ യേശുവിൻ്റെ ശിഷ്യനാകുവാൻ തക്കണം ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിക്കും. അതിന് നമ്മുടെ സ്വയങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറ്റിവെച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനായി ഫലം കൊടുക്കുന്നവനായി മാറുവാൻ തക്കണം. ഈ കേട്ട വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചിട്ട് ദൈവവചന വ്യവസ്ഥ പ്രകാരം അവനോട് ചേർന്ന് നടക്കുവാൻ ദൈവമക്കളെ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. സമർപ്പണമാണ് കൃഷി ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ എല്ലാവരും ദൈവസന്നിധിയിൽ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു എന്ന് പറയുമ്പോൾ ആരും നഷ്ടപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ സിയോനിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, സിയോൻ്റെ അവസ്ഥ നമ്മൾ പ്രാപിക്കണമെങ്കിൽ, സിയോനെ കർത്താവ് പിടിച്ചെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ യെബൂസ്യരുടെ തന്ത്രങ്ങളെ നമ്മൾ കണ്ടിട്ട് അവൻ്റെ മേൽ നമ്മൾ പൂർണ്ണ ജയമെടുക്കുന്നവരായി മാറണം. യെബൂസ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ അതിൻ്റെ അർത്ഥം എന്തുവാ? മെതിവണ്ടി എന്ന് പറഞ്ഞാൽ ത്രഷിങ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇവിടങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ചിലടത്തൊക്കെ ഗോതമ്പൊക്കെ കൊയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കറ്റ കെട്ടി നെല്ല് കാലുകൂടി ചവിട്ടി മെതിക്കുക അല്ലേ. ആ ഇപ്പോഴാണെങ്കിൽ പിന്നെ മെഷീനൊക്കെ വന്നുപോയി കറ്റ മെതിക്കാനുള്ള മെഷീനൊക്കെ. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനല്ല. ഈ മെതിക്കളമെന്ന് പറഞ്ഞൊരു കളമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഈ കറ്റയുടെ പുറത്തോട് ഉരുട്ടി ഇതിനെയെല്ലാം എന്ത് ചെയ്ത് ഇത് കതിര് വേർതിരിക്കുന്നത് പോലെ മെതിവണ്ടിയായിട്ട് പോയി. അത് എന്ന് പറഞ്ഞാൽ ത്രഷിങ് ഫ്ലോറ വളരെയധികം ഞെരുക്കി കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. സാത്താൻ എവിടെ പ്രവേശിച്ചാലും നിന്നെ കഷ്ടപ്പെടുത്തുവാനും നിന്നെ മേൽ മെതിവണ്ടിയാക്കി നിന്നെ മെതിച്ചു കളവാനും ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ അവൻ്റെ തന്ത്രങ്ങളോട് നീ എതിർത്തുന്നുകൊണ്ട് അവൻ്റെ മേൽ ജയമെടുക്കുന്നവരായി മാറണം. ഞാൻ ഒരു കാര്യം പറയാം, പിശാച് ഒരിക്കലും നിന്റെ മേൽ ഒരു വിധത്തിലും ഒരു നോട്ട് വിടരുത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുവെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ ദാവീദിൻ്റെ കാര്യം ഒരു പ്രാവശ്യം ഒരു ഉപദേശം അറിയുക. ഒരു പ്രാവശ്യം സിംഹം വന്നൊരു ആട്ടുംകൂട്ടിയെ പിടിച്ചുകൊണ്ട് പോയി, ഒരു പ്രാവശ്യം കരടി വന്നൊരു ആട്ടുംകൂട്ടിയെ പിടിച്ചുകൊണ്ട്. ഞാൻ അതിനെ പിന്തുടർന്നു എന്നപ്പോൾ ദാവീദ് ബാലസിംഹം ഈ സിംഹത്തെ അടിച്ചു കൊന്ന ശേഷം സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആട്ടുംകൂട്ടിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ദേഹത്ത് അത്ര മുറിവേറ്റ് കാണുമെന്ന് ഞാനിപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വിചാരിച്ചു വന്നു. എൻ്റെ ദൈവമേ, യുവദേശം എല്ലായിടത്തൊക്കെ പോയി ഒത്തിരി മുറിവേറ്റേച്ച് വരുന്ന പുള്ളിയാണ്. സ്തോത്രം. ദൈവമക്കളെ, പിശാചിനോട് എതിർക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ്റെ മുറിവുകളേക്കുവാൻ ഇടയാകാതെ വണ്ണം നമ്മെ പരിപാലിക്കുവാൻ ജയകരമായ ഒരു രക്തം നമ്മുടെ മേലുണ്ട്. ദൈവമക്കൾക്ക് ഒരു വലിയ ഉറപ്പ് വേണം. ഞാൻ സാത്താനോട് പോരാടുവാൻ അവൻ്റെ മേൽ ബലം തന്നിരിക്കുന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ അവൻ്റെ മുറിവ് അവനിൽ നിന്നുള്ള മുറിവിളേക്കുവാനല്ല, അവനെ കീഴമർത്തുവാനുള്ള അധികാരം നമുക്ക് തന്നിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. അവൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ഇന്ന് വിശ്വാസികൾക്ക് പലർക്കും കർത്താവിൻ്റെ വേലക്കാർക്ക് വരെ പേടിയാ. അവർ പറയുന്നറിയാവോ, അയ്യോ ആ പോരാട്ടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടത്തില്ല. പോരാട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ പോരാട്ടം പുറകെ പോരുമെന്ന. വിശ്വാസികളെ, ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു പോരാട്ടവും നിന്റെ പുറകെ വരികയില്ല. ശത്രുവിൻ്റെ അവകാശവാദം നിന്നെ ഇല്ലെങ്കിൽ, നീ ജയകരമായി ക്രിസ്ത്യൻ ജീവിതം ചെയ്യുമെങ്കിൽ ഒരു പോരാട്ട ശക്തി നിന്നെ കീഴമർത്തുവാൻ വരികയില്ല. അവരുടെ മേൽ ജയമെടുക്കുന്ന ബലവനാകുന്ന യഹോവാ നമ്മുടെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ പോരാട്ട ശക്തിയൊക്കെ പോരണമെന്നുണ്ടല്ലോ, ലോക സ്നേഹവും ലോക ഇമ്പങ്ങളും ജഡമോഹങ്ങളും ഒക്കെ അകത്ത് കിടക്കുന്നത് കൊണ്ട. അല്ലേലൂയ. സ്തോത്രം. ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് ജയിപ്പാനുള്ള കൃപ നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, മുഖപക്ഷം കൂടാതെ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വരെ എവിടെ ചെന്നാലും ശുശ്രൂഷിപ്പിക്കേണ്ട കാര്യം, എനിക്ക് മനുഷ്യരല്ല പ്രധാനം, എന്നെ ശുശ്രൂഷി ഏൽപ്പിച്ച ദൈവമാണ് എനിക്ക് പ്രധാനം. ആ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നെങ്കിൽ ഒരു നാൾ എൻ്റെ ശുശ്രൂഷയുടെ മുമ്പിൽ ശത്രു അവകാശം പറവാൻ വരാത്തല്ല ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ ദ്രവ്യാഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്താൽ ശത്രുവിൻ്റെ മേൽ അവകാശം പറയും. അതോ ഞാൻ ലക്ഷ്യം പറ്റി ഞാൻ ശുശ്രൂഷ ചെയ്താൽ ശത്രുവിൻ്റെ മേൽ അവകാശം പറഞ്ഞു നനയ്ക്കാം. എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രം ശരിയായ ലക്ഷ്യമാണെങ്കിൽ ഒരിക്കലും സത്വന്റെ മേൽ അവകാശം പറയുന്നുള്ള 100% അഷുറൻസ് എന്റെ ജീവിതമുണ്ട്. സ്തോത്രം. ഇന്ന് വരെ ആരോടും പണത്തിന് വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. ലോകത്തിൽ ഒരു ശുശ്രൂഷയും അല്ലോ ഈ കർത്താവിന്റെ കൃപയാൽ ആശ്രയിച്ച് പറയുന്നു. ലോകപ്രകാരം യാതൊന്നും ആഗ്രഹിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ നാമം മഹിമപ്പെടണം. അവൻ എന്നെ ഏൽപ്പിച്ചത് വിശ്വസത്തോട് നിറവേറ്റണമെന്നല്ലാതെ വേറെ ഒരു താല്പര്യവുമില്ല. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ആ താല്പര്യപ്രകാരം കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എനിക്കറിയാം ഏതെല്ലാം സാത്താന്റെ പോരാട്ടങ്ങളോട് പോരാടിയാലും ഇന്നിവരെയും അവൻ ഞങ്ങളോട് എതിർപ്പാൻ ഇടയാകാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചുവെന്നു കാത്ത് പരിപാലിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് പിശാചിനോട് പോരാടിയാൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടാകുമെന്ന് പേടി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂരവേ മാറ്റുവാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ ചോദിച്ചോട്ടെ, ദാവീദ് ഗോലിയാത്തിനെതിരായിട്ട് പോരാടാൻ പോയിട്ട് ദാവീദിന് അത് എത്ര മുറിവ് ഉണ്ടായിരുന്നു? അല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, ദാവീദ് പോരാടുമ്പോൾ ചെയ്തപ്പോൾ ഞാൻ സാധാരണ പറയുന്നുണ്ട് രണ്ട് സ്വഭാവം ഉണ്ടായിരുന്നു ദാവീദ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിന്റെ സ്വഭാവത്തിന്റെ വിശേഷത, ഈ ദാവീദ് പോർക്കളം വേണ്ടി ചെന്നു. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് 40-ാമത്തെ ദിവസമാണ് അവിടെ ചെല്ലുന്നത്. എല്ലാ താഴ്വരെയും ചെല്ലുന്നു. എല്ലാ താഴ്വരെയും ചെന്ന് കഴിഞ്ഞപ്പോൾ ദാവീദ് ചെന്നപ്പോൾ കാണുന്ന കാഴ്ചപ്പാട് എന്താണെന്നറിയോ? മലരാകുന്ന ഗോലിയാത്ത് മുൻപോട്ട് വരുന്നു, ഒരു വെല്ലുവിളി വിളിക്കുന്നു, ഇസ്രയേലെല്ലാം പുറകോട്ട് ഓടുന്നു. ഈ പുറകോട്ട് ഓടുന്ന ഏതാണ്ട് വീരന്മാരായ നല്ല പടയാളികൾ ശൗൽ ഉൾപ്പെടെ അവരെല്ലാം പുറകോട്ട് ഓടുമ്പോൾ ദാവീദ് അതിനെ കണ്ടേച്ച്, ഈ ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, പുറകോട്ട് പോകുന്നവനെ ദാവീദ് നോക്കിയില്ല. ഈ മലനാകുന്ന ഗോലിയാത്തിനെ കണ്ടേച്ച് പറയാണ്, ഇവനെ കൊന്ന് ഇസ്രയേലിന്റെ നിന്ദയെ നീക്കുന്നവന് എന്ത് കൊടുക്കും? നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ഏറ്റവും വലിയ തകരാറ് ഈ പുറകോട്ട് പോകുന്നവരെ നോക്കാൻ പോകുന്നുണ്ട്. പുറകോട്ട് പോകുന്ന ഒന്നിനെ നോക്കണ്ട. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മലനാകുന്ന ഗോലിയാത്തിനെ കാണുമ്പോൾ, എതിരെ വരുന്ന ശത്രുവിനെ കാണുമ്പോൾ നിനക്ക് വേണ്ടി ജയമെടുത്ത യേശുവിനെ നോക്കണം. അങ്ങനെയുള്ള ദൈവത്തിന്റെ പൈതൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഉടനെ അവൻ ചോദിക്കുകയാണ്, ഇവനെ കൊന്ന് ഇസ്രയേലിന്റെ നിന്നയെ നീക്കുന്നവന് എന്തോ കൊടുക്കുന്നു? ഇത് കേട്ടപ്പോൾ പറഞ്ഞു, നല്ല പ്രാതി നമ്മൾ പ്രാപിക്കാൻ്റെ പ്രത്യാശയെ കുറിച്ചുള്ള ഉറപ്പ് നമ്മൾ വരുത്തണം. അവിടെ പറഞ്ഞ ആ മൂന്ന് കാര്യം പറഞ്ഞു. എന്തുവാ? ഒന്ന്, രാജാവിന്റെ മോളെ കിട്ടും. രണ്ട്, ദേശത്തിന്റെ പകുതി കിട്ടും. മൂന്ന്, കരം കൊടുക്കണ്ട, ഇത്രയും വലിയ ഭാഗ്യം പറയുകയൊക്കെ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രത്യാശ അങ്ങോട്ട് ഉറപ്പിച്ചു. സ്തോത്രം. ദൈവമക്കളാണ് നമ്മുടെ ജീവിതത്തിലും നിശ്ചയമായിട്ട് നമുക്കറിയാം. അപ്പോസ്തലനായ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, ദാവീദ് ഞങ്ങൾ സകലം വിട്ടു നിന്നെ അനുഗമിച്ച് എന്തോ കിട്ടുമെന്ന്. ഈ എന്തോ കിട്ടുമെന്നുള്ള ചിന്തയില്ലാത്തവരാരുമില്ല. നിങ്ങൾ ഈ അമേരിക്ക വന്ന് നടക്കുന്നത് എന്തോ കിട്ടുമെന്ന് പറഞ്ഞില്ല. ഈ കട്ടപ്പെട്ട് വീസ കിട്ടിയില്ലെങ്കിലും ഇതിനു വേണ്ടി ഇപ്പോൾ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചും എങ്ങനെയെങ്കിലും പിടിച്ചിവിടെ വന്നു. എന്തോ കിട്ടുമെന്ന് ആഗ്രഹം, വല്ലതും കിട്ടണമെന്നല്ലാതെ ആഗ്രഹം. എന്നാൽ ഇവിടുത്തതൊക്കെ മാറുന്നതാ, ഡോളറൊക്കെ അഴിഞ്ഞു പോകുന്നതാ, എന്നാൽ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ ഒരിക്കലും അഴിഞ്ഞു പോകാത്തതുമായ ഉത്തമ സമ്പദ് സ്വർഗത്തിൽ നമുക്കുള്ളതിനാൽ അതിനെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ചുകൊണ്ട് അത് പ്രാപിപ്പാനുള്ള ലക്ഷ്യത്തിൽ ദൈവമക്കൾ ജീവിതയാത്ര നയിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തോട് അങ്ങനെ ചോദിച്ചു എന്തോ കിട്ടുമെന്നുള്ള ഉറപ്പ് വരുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ വന്നു, ഇലിയാബ്. എന്നിട്ട് ചോദിച്ചു, എന്താ? ഞാൻ ചിലപ്പോൾ ആ ഭാഗം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുക, തോറ്റതിന്റെ വാശി മുഴുവൻ തീർക്കാൻ പോകുന്ന ഈ പാരോടാ അനിയനോട് ദാവീദിനെ കണ്ടു പറയാ, കുറെ ആടെന്ത് ചെയ്യണ, എവിടെയിട്ടാ പോയിരിക്കുക, വടകണം വന്നല്ലയോ, ഓടകണമെന്ന് പറഞ്ഞപ്പം നമ്മളൊക്കെ അറിയും. ഞാൻ പോയപ്പോഴും ഞാൻ അറിയുകയും പറഞ്ഞേനെ, അച്ചാച്ചാ അച്ചാച്ചാ ഓട്ടോ ഒക്കെ രണ്ട് കൊട്ടു കൊടുക്കാൻ നോക്കില്ലേ. വിശ്വാസികളുടെ എല്ലാ സ്വഭാവം എന്താണെന്നറിയോ, ആർക്കെങ്കിലും രണ്ട് കോറ് കൊടുക്കണം. ഇതാ വിജയവാടാകി. പിന്നെ പിന്നെ പിയാജ് നോക്കുന്ന എങ്ങനെ? നമ്മൾ ഒരിക്കലും നമ്മൾ സഹോദരന്മാരോട് എന്ത് ചെയ്യരുത്, മല്ലിടരുത്. ഈ യാക്കോ ദാവീദിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും ഒരു സ്വഭാവം, ഒരിക്കലും സഹോദരന്മാരോടോ അവൻ പോൾ ചെയ്യുന്നവനല്ല. വിശ്വാസികളെ ദൈവങ്ങളോട് ഞാൻ പറയാം, നാം തമ്മിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും പോരിന് വിളിക്കരുത്, ഒരിക്കലും തമ്മിൽ നമ്മൾ വൈരാഗ്യപ്പെട്ടിരിക്കരുത്. അങ്ങനെ ആയാൽ സാത്താനോട് പോരാടാൻ നമുക്ക് നല്ല ബലം ലഭിക്കും. സ്തോത്രം. സ്തോത്രം. ഇപ്പൊ ദാവീദ് അങ്ങനെ പറഞ്ഞേച്ച്, ദാവീദ് പറയാ, ഞാൻ ഒരു വാക്കല്ല പറഞ്ഞോളൂ, ഞാൻ അങ്ങ് പോയി അവിടുന്ന് പതുക്കെ ഒഴിഞ്ഞു മാറി. ഇനി അവസാനം ഷൗൽ രാജാവിന്റെ അടുക്കി വന്നു. ഷൗൽ പറഞ്ഞു, നീയാണോ ഈ മകനാകുന്ന ഗോലിയാത്തിനോട് പോരാടാൻ പോകുന്നത്? നീ ഒരു ബാലൻ. അവനോ ബാല്യം മുതൽ യോദ്ധാ. സാത്താന്റെ തന്ത്രങ്ങളെയും സാത്താന്റെ വലുപ്പത്തെയും സാത്താന്റെ ബലത്തെയും എത്രമാത്രം വിവരിച്ചു വരുമ്പോഴും നിനക്ക് ഓർക്കാനുള്ളത് ഇവൻ അപ്പുറത്ത് വന്നവ ജയമെടുക്കുന്ന ഒരു വനോടുകൂടെ ഉണ്ട്. ആ ഉറപ്പാണ് അവനെ നിർത്തുന്നത്. അവനെ കൊച്ചാക്കിയതിനകത്ത് ഒരു പ്രയാസവും ഇല്ല. സ്തോത്രം, നീ ബാലനാണെന്ന് പറഞ്ഞതിന് അവന് കൂടെ ഞാൻ ചിലപ്പോൾ വിചാരിക്കും നമ്മളൊക്കെ മനസ്സിലെങ്കിലും വിചാരിച്ചേനെ ഇയാളിത്ര വലിയ ആളായിട്ട് എന്താ അവനെ മേടിച്ചു കൊടുക്കുന്നത്. അതുപോലും ചിന്തിക്കാതെ അവൻ ആ പ്രശ്നം ഒന്നുമില്ല. ഗോലിയാത്തിന് വീഴ്ത്തണം എന്നുള്ള താല്പര്യത്തോട് മുൻപോട്ട് പോയവൻ ഗോലിയാത്തിനെ വീഴ്ത്തി. ഇന്ന് പകൽക്കാലം പറഞ്ഞ പണിമുള്ളവരെ, സാത്താന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലില്ലാതെ കഴിഞ്ഞാൽ ഒരു പിശാചിനെയും പേടിക്കണ്ട. അവന്റെ മേൽ ജയമെടുക്കുന്ന പോലവനാകുന്നു യഹോവ. നമ്മോടുകൂടെ ഇരുന്ന് വഴി നടത്തും ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന പോട്ട് ഞാൻ ഇപ്പൊ അഭാവം വിശദീകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ജയമെടുക്കണമെങ്കിൽ തമ്മിൽ തമ്മിലുള്ള പോരുവിളികൾ വിട്ട്, തമ്മിൽ തമ്മിലുള്ള സ്നേഹക്കുറവ് വിട്ട്, തമ്മിൽ തമ്മിലുള്ള ഐക്യത കുറവ് വിട്ടിട്ട് ഏകമനസ്സുള്ളവരായി ഏകഭാവമുള്ളവരായി. മുമ്പേ നമ്മൾ ഫിലിപ്പിലകത്ത് മൂന്നാം അധ്യായത്തിൽ വായിച്ചതുപോലെ, സ്തോത്രം ഹലോ, രണ്ടാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ വായിച്ചതുപോലെ തമ്മിൽ തമ്മിൽ ബഹുമാനം കൊടുക്കുന്നവരായാൽ അപ്രകാരമുള്ള ദൈവത്തിൽ ജനത്തെ കർത്താവ് മാനിക്കുന്ന പോലവനാകുന്ന യഹോവയാണ്. അതിനുവേണ്ടി കർത്താവ് ഈ സഭയെയും ഒരു കട്ടയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയമെടുക്കണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നാലാം വാക്യം ആദ്യം വച്ചത് 84 സംഖ്യത്തിൽ 4 വാക്യം, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ നിന്നെ. ഇവിടെയുള്ള ദൈവമക്കളോട് എനിക്ക് ഒരു വിഷമമുണ്ട്. ഇപ്പം നിങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നവരാ, സ്തോത്രം കൂടെ പറയാൻ പഠിക്കണം. സ്തോത്രം, അവർ നിന്നെ എന്തുകൊണ്ടാണ് വലിയ ബഹളം വെച്ച് സ്തോത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ആ സ്വന്തമായിട്ട് സ്തോത്രം ഇടയ്ക്കൊക്കെ ഈ ചിലർ വായിങ്ങനും ഇരുന്നാൽ യോഗം കഴിയുന്നവരെ ഇരിക്കുന്നവരുണ്ട്. സ്വന്തം അതിൻ്റെ അർത്ഥം എന്തറിയാവോ? ഓ, ഒരു വലിയ ആക്ഷനൊന്നും റിയാക്ഷനൊന്നും പ്രീതലോ. ഞാൻ ചോദിച്ചോട്ടെ, ഹൃദയം സന്തോഷിച്ചാൽ വാഗുറക്കാതിരിക്കുന്നവരുണ്ട്. ഞാൻ ഈ ദൈവമില്ലാതെ നടക്കുന്ന കാലത്ത് ഇതിന് പോയിട്ടുണ്ട്, ഈ ഹോഴ്സ് റേസ് കാണാൻ. എൻ്റെ ദൈവമേ, അവൻ ടിക്കറ്റ് വെച്ചിരിക്കുന്ന കുതിര ജയിച്ച് വരുമ്പം ആണും പെണ്ണും വ്യത്യാസം വരും, അടുക്കുന്ന ദൈവനെ പൊടിച്ചു പൊക്കുക. പിന്നെ അങ്ങ് ഭയങ്കര അബഹളവാ. എന്തുവാ, എൻ്റെ കുതിര ജയിച്ചു. എടാ, എൻ്റെ കുതിര ജയിക്കുന്നതിന് ഇത്ര സന്തോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ട് സന്തോഷം വരുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടാൽ നീ മൗനമായിരിക്കൂ. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന വലിയ സന്തോഷമൊന്നും വരുന്നില്ല, കൊച്ചു സന്തോഷമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തില്ല, ഉണർവ് അങ്ങോട്ട് അത്രയും ആയില്ല, കുറച്ചേ തുടങ്ങിയുള്ളൂ. ഇത് ശരിയായിട്ട് ഉണർവ് വരാമെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ മുതൽ അവധാനം എഴുതേറ്റ് പോകുന്നവരെ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമക്കളെ, നമ്മുടെ ഇടയിലെ സ്തോത്രം സുസ്തോത്രങ്ങൾ ഈ ദിവസം ഉയരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു പോകാനാകട്ടെ. ആലയത്തിൽ വസിക്കുന്നവൻ നിന്നുണ്ട്, സ്തുതിയുണ്ട്, വല്ലപ്പോഴും വന്നു പോകുന്നവനല്ല. നമുക്കുള്ള കുഴപ്പം എന്തുവാ, ഞായറാഴ്ച രാവിലെ ആലയത്തിൽ വരും, പിന്നെ അങ്ങ് പോവുക. നാം എവിടെ പോയാലും എവിടെ വേണം, ആലയത്തിന്റെ സ്ഥിതി വേണം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവനായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 63-64 ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത് എൻ്റെ ലാബിൽ ഞാൻ ഇരിക്കുമ്പോൾ റിക്രിയേഷൻ ടൈം വരുമ്പോൾ സമയത്ത് അവിടെ നിന്ന് ആത്മാവ് ഞാൻ അന്യഭാഷകളെടുക്കാൻ ഞാൻ ആരാധിക്കുമായിരുന്നു. എനിക്കൊരു ഭയമില്ല, മടിയുമില്ല. ഞാൻ വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആത്മാവ് ഞാൻ അന്യഭാഷകളെടുക്കാൻ അവനെ ആരാധിക്കും. സ്തോത്രം, അതിൽ അഭിമാനമുള്ള നിയമക്കുണ്ടോ? ഒന്ന് പറയപ്പാ, സ്തോത്രം പറയത്തില്ല. ഞാൻ വിചാരിക്കും മുസ്ലിംസിനെ നോക്കണം. അല്ലേ ലൂയ, ഒന്നുമില്ലല്ലോ. അവൻ ആരാധിക്കുന്ന ദൈവത്തെ അവൻ്റെ സമയം വരുമ്പം ഒരു 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 തോട്ടം കൊണ്ടിട്ടേച്ച് മുട്ടുകുത്തും. സ്തോത്രം, നമുക്കെല്ലാം ബെസ്റ്റേണാ, പോട്ടെ, അങ്ങോട്ട് പോകുന്നില്ല ഞാൻ. ഫേസലോ, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാഥനാകുന്നത് കർത്താവിനുള്ള സ്നേഹം വന്ന് കഴിയുമ്പോൾ ആലയത്തിൽ നിത്യം വസിക്കുന്ന അവസ്ഥ വരാമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ബൈബിളിൽ നിന്റെ ആരാധന നിത്യം സ്തുതിക്കുന്ന ആരാധനയായിരിക്കും. നമ്മൾ ഈ ആരാധന ഒന്ന് മാറണം കേട്ടോ. സ്തോത്രം മാറ്റാൻ താല്പര്യമുണ്ടോ? എന്നാ ഞാൻ പറയുമ്പോൾ ഒരു സ്തോത്രം പറയാനല്ല, ഇത് റിഫ്ലക്സ് ആക്ഷനാ. ഒരു സ്തോത്രം അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് സ്തോത്രം, പിന്നില്ല പരിപാടി പാറിയച്ച്. ഹല്ലേലൂയ, ബബ്ലിങ് അവിടെ ഹൃദയം. അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ. ഇത് ഫൗണ്ടൈൻ ചില പൈപ്പിൽ കണ്ടുണ്ട്. എന്തുവാ, വെള്ളം തീരാൻ പോകുന്ന പൈപ്പിനകത്തില്ലേ, തുറന്നു കഴിഞ്ഞാൽ എന്ത് വരും, പിന്നെ ഇച്ചിരി ചുക്ക്, പിന്നെ ഏറ് പിടിക്കുക, ഏറ് പിടിക്കുന്ന പരിപാടി മാറ്റിയിട്ട് സ്തോത്രം. സ്വതം കണ്ടിന്യൂസ് ഫ്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലേ, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട ദൂത ഓർമ്മയുണ്ടോ? എന്തുവാ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു പിന്നെ ഏത് ആരാധന ഞാൻ പറഞ്ഞ കണ്ടിന്യൂസ് ഫ്ലോ മറന്നുപോയി. ബേർഷബേലി ആരാധന ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ. വല്ലപ്പോഴും സ്തുതിക്കുന്ന സ്വതന്ത്രമല്ല, പിന്നെ നിന്റെ ആ ആത്മാവിലെ ആരാധന നിന്നു പോകുന്നതല്ല. ദൈവത്തിന്റെ പൈതൃകം മുഴുവൻ കാൽ മടക്കുമ്പോഴേ നടക്കുമ്പോഴും ആത്മാവിന്റെ കർത്താവിനെ ആരാധിക്കുന്ന ആരാധന അവസരക്ക് വരുന്നെങ്കിൽ സ്തോത്രം, അവർ നിന്റെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന് സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കുമെന്ന്. സംഗീതം വായിക്കുമ്പോൾ പറഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സ്തുതി വരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. രണ്ടാം അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ബലം 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 ഡോളറുള്ള മനുഷ്യനല്ല. നമ്മുടെയൊക്കെ ബലം ഡോളറിലാ. അല്ലേലിയ അല്ലേലിയ. ഡോളറി ബലം വെക്കരുത്, നിന്റെ ചാർച്ചക്കാരി ബലം വെക്കരുത്, നിന്റെ ബന്ധുബത്താദികൾ ബലം വെക്കരുത്. നിന്റെ ബലം നമ്മുടെ ദൈവത്തിലായിരിപ്പാൽ അവന്റെ ബലം കുറഞ്ഞു പോകുന്ന ബലമല്ല, അവന്റെ ബലം നിലനിൽക്കുന്ന ബലമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആ അങ്ങനെയുള്ള മനസ്സിൽ ഈ സിയോനിലേക്ക് പെരുവഴിയാണോ ഇടുക്കുവഴിയാണോ എന്ന് പറഞ്ഞേ. കർത്താവ് പറഞ്ഞു രണ്ട് വഴി, ഒന്ന് വിശാലം ഒന്ന്. ഇപ്പം ഇവിടെ പറയാ സിയോനിലേക്കുള്ള പെരുവഴി കിടന്നു. ഈ എന്താണ് ഈ പെരുവഴി എന്ന് പറഞ്ഞ കാര്യം പറയാം. സ്വതം സിയോനിലേക്കുള്ള വഴി എടുക്കുക, പക്ഷേ അപ്പുറത്തി എന്ന് പ്രാതിരാണ് രേഖ ഓർക്കുമ്പം ഇടുക്ക് ഒന്നും മറക്കു പോകും. പിന്നെ ഇവരെന്തുവാ ഇത് പെരുവഴി പോലെ അങ്ങ് തോന്നുക. നമുക്ക് എപ്പോഴും കൃഷി ജീവിതത്തിൽ ഇറങ്ങിയിട്ട് എന്തുവാ എന്നും ഭാരം എന്നും പ്രയാസം എന്നും ദുഃഖം. ഇങ്ങനെ അറിയാമേ എങ്ങനെ ജീവിക്കും? ഞരങ്ങി ഞരങ്ങി ജീവിക്കുക. ദൈവത്തിന്റെ പൈതൽ നിനക്ക് ഞരക്കമൊന്നും വേണ്ട. നിന്റെ ഹൃദയം വിശാലമായി തരുമെങ്കിൽ സ്വതം, നിന്റെ വഴി ഞെടുക്കമായാലും നിന്റെ ഹൃദയം വിശാലമെങ്കിൽ സാരമില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ ഉള്ള മക്കളുടെ എല്ലാം വഴി ഒന്ന് ഹൃദയം ഒന്ന് വിശാലമാകട്ട്. നിന്റെ വഴിയും വിശാലമാക്കുന്ന വല്ലവനാകട്ടെ യഹോവ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലരും നമ്മൾ വിട്ടോട്ട് വിട്ടോടത്തി വന്നാലും ദൈവത്തിന്റെ പൈതലിയായി നടത്തുന്നതിനൊക്കെ ഒരു സന്തോഷം. സ്തോത്രം. നമുക്ക് സന്തോഷമുണ്ട്. ഈ കട്ടം അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ. നമ്മൾ പാട്ടൊക്കെ പാടും, കട്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ, കട്ടതയിലും പാടുവാൻ നഷ്ടമതിൽ ഋഷിയാരുൾഗാനാഥനെ ഭക്തിയിൽ പൂർണ്ണ. കട്ടത വരുമ്പം വേദോത്വം പറഞ്ഞിരിക്കുന്നത് ദുഃഖം ദുഃഖിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷിക്കുന്നവൻ പാട്ട് പാടുന്നു. പിന്നെ കട്ടതയെ പാടുന്നതിന് ആവശ്യമുണ്ട്. സ്വതം അതിന് ഭാഗ്യമൊക്കെ ഉണ്ട് വരും. അല്ലേ അല്ലിയ. കഷ്ടതയിൽ ഒരു ദൈവത്തിന്റെ വൈദനെ എന്റെ പ്രത്യാശയെ ഓർക്കുമ്പോൾ, അതുകൊണ്ടാണ് യേശപ്രഭാ 53 ആദ്യ പ്രയോഗം, ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അവളുടെ വേദന മറക്കുന്നത്, അപ്പുറത്തായിട്ടൊരു കുഞ്ഞ് കാണുമ്പോൾ അവളുടെ പ്രത്യാശ അവളുടെ വേദന മറക്കുന്നു. നാം പ്രാപിപ്പാലിക്കുന്ന പ്രത്യാശയെ ഓർക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പൈതല് ഈ പ്രത്യാശ പ്രാപിച്ച ഒരുവനും അവന്റെ ഹൃദയത്തിൽ ഭാരമില്ല, പ്രയാസമില്ല. പ്രാപിപ്പാലിക്കുന്ന പ്രത്യാശയെ കുറിച്ചുള്ള ഒരു പുഞ്ചിരി തൂക്കുന്നവനായി തീരുവാൻ. അങ്ങനെ പിന്നെ വിഷയം മുൻപോട്ട് കൊണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അടുത്ത വാക്കിയോടെ കണ്ണുനീർ താഴ്വരയെ കൂടെ കടക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എന്താ കണ്ണുനീർ താഴ്വരയെ കൂടെ കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കുന്നത്? ഈ പിള്ളേരെ ഇത്രയും വെള്ളത്തിൽ കൊണ്ട് നിറക്കി കിട്ടി ഒരെണ്ണം കയറി വരുമോ? വലിയൊരു കാര്യത്തില്ല. പിന്നെ വെള്ളത്തിനകത്ത് നീന്തറിയാവുന്നവർ വെള്ളത്തിൽ അറിയാൻ പിന്നെ കയറുമോ? നിങ്ങളൊക്കെ അങ്ങനെ പോയി കുളിക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെയൊക്കെ ചൂട് വരുമ്പോൾ ചിലപ്പോൾ കുളിക്കുമായിരിക്കില്ലേ. കണ്ണുനീർ കാൽവരെ കൂടെ കിടക്കുമ്പോൾ അവരതിന് അതിനർത്ഥം പറഞ്ഞാൽ ജലാശയം കണ്ടാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്തില്ല, അതങ്ങ് സന്തോഷമാണ്. അവിടെ കിടന്ന് കളിച്ചും ചാടിയും നീന്തിയും സ്വതം ഇല്ലേ. ഇത് കണ്ണുനീർ താഴ്വരെ എങ്ങനെ ജലാശയം പറഞ്ഞു? പ്രൈസ്ഡ് നമ്മുടെ പ്രത്യാശ. ഈ കഷ്ടത എനിക്ക് ദോഷത്തിനല്ല, ഈ പ്രയാസങ്ങൾ എനിക്ക് ദോഷത്തിനല്ല, ഈ ഞെരുക്കം എനിക്ക് ദോഷത്തിനല്ല, എന്റെ കർത്താവിനോട് കൂടുതൽ അടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വഴികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വൈദ്യം അതിന് മുമ്പ് സന്തോഷിക്കുന്നു. ദൈവത്തിന്റെ വൈദ്യമായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണുന്ന താഴെ കൊടുക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് ഒരു വലിയ മുൻമഴയുടെ അനുഭവം നമ്മുടെ മധുരം ഉണ്ടാകാനിടയാകെ മാറാകട്ടെ. അന്ത്യകാലത്ത് കർത്താവിന്റെ കാരണം കേൾക്കുക സമയമായിരിക്കുന്ന ഈ നാളുകളിൽ യഥാർത്ഥമായ ഒരു ആത്മവ്യാപാര ശക്തി ദൈവമക്കളെ വ്യാപരിപ്പാണ്ടാം. ഈ വാഞ്ചയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ ഇവിടെ അയച്ചെങ്കിൽ, ഇവിടെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ നിങ്ങൾ കേട്ട വചനം തമ്മിൽ നിങ്ങൾ തന്നെ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നിങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വലിയ മുൻമഴയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു മഴ ഞങ്ങളുടെ മുതൽ അയക്കണമേ. അതിനെക്കുറിച്ച് സബനിയാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പിന്മഴയുടെ കാലത്ത് യഹോവയോട് അപേക്ഷിപ്പിക്കുന്നു. അവൻ മിന്നർപ്പണകളെ അയക്കുമല്ലോ. മിന്നർപ്പണകളെ അയച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ ഒരു വലിയ അനുഗ്രഹം പകരുവാൻ കഴിവുള്ള വല്ലവനാകുന്ന കർത്താവ് നമുക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? മേൽക്കുമേൽ. ഇനി എപ്പോഴെങ്കിലും നിങ്ങളെ ഇവിടെ വെച്ചോ നാട്ടി വെച്ചോ കാണുമ്പം ക്ഷീണിച്ചവരായിട്ടല്ല, ബലമുള്ളവരായി നിൽക്കുവാൻ. നിങ്ങൾ നിശ്ചയമായിട്ട് പറയണം, ഈ ദിവസങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? മേൽക്കുമേൽ. ഇറ്റ് ഈസ് എ റിന്യൂവിങ് സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മുടെ സ്ട്രെങ്ത് എന്ത് വരണം? മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ. സ്തോത്രം, സ്തോത്രം. മേൽക്കുമേൽ ബലം പ്രാപിക്കും. മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അവരാണ് പറഞ്ഞ എല്ലാവരും സിയോനിൽ. ദൈവം മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഏത് പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും അത് നിനക്ക് ബലമായി തീരുവാൻ തകണം. അത് ഏത് അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ബലമായി തീരുവാൻ തകണം. ഈ ദിവസങ്ങളിൽ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവരായി തീർന്നാൽ നമുക്ക് എല്ലാവർക്കും സിയോനിൽ എത്തിച്ചേരാം. സിയോനിൽ ദൈവസന്നിധി എത്തിച്ചേർന്നു. അങ്ങനെ എത്തിച്ചേർന്ന യുവാക്കളെ അല്ലെങ്കിൽ അങ്ങനത്തുള്ളവരെ ചേർക്കുവാനായിട്ടാണ് അവർക്കാണ് കർത്താവിന്റെ വരവ് ഒരു വലിയ പ്രത്യാശ. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് ദിവസം പതിനാലാം അധ്യായം അതിന്റെ ഒന്ന് മുകളിൽ വാക്യം എളുപ്പം വായിച്ച് അവസാനിപ്പിച്ചേക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാരും അവനോട് നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് ഞാൻ കണ്ടു. മുദ്രയിടപ്പെട്ടവരല്ല ഈ 144,000 പേര്, നാമം എഴുതപ്പെട്ടവരാണ്. വേണമെങ്കിൽ ഒന്ന് വായിച്ചോ വെളിപ്പാട് ദിവസം 2 അതിന്റെ 11 ഒന്ന് വായിച്ചോട്ടെ. 12 അതിന്റെ 12 ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. പിന്നെ അവിടെ നിന്ന് ഒരിക്കലും സഭയാട് നടക്കത്തില്ലെന്ന്. ജയിക്കുന്നവരാരും എന്ത് ചെയ്യത്തില്ല? സഭയാട് നടക്കത്തില്ല. പിന്നെ എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പകരം ഇറങ്ങിയ പുതിയ ശിലം എന്ന വിശുദ്ധ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ ജയിക്കുന്ന ദൈവമക്കളുടെ നമ്മുടെ പദവിയാണ്. നാമം എഴുതപ്പെട്ടവർ നെറ്റിമേൽ നാമം എഴുതപ്പെട്ടവരാ. പിടിക്ക ദൈവമക്കളെ നെറ്റിമേലൊക്കെ നാമമുണ്ടോ? ഒന്ന് പറയപ്പാ. അതിനൊക്കെ സംഗീതമുണ്ടോ? മുദ്രയല്ല, അവന്റെ നാമം നമ്മുടെ മേൽ എഴുതിയിരിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ നാമവും പുതിയ ശിലം എന്ന വിശുദ്ധ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. വിശ്വാസ ദൈവമക്കളെ, നമ്മൾ സാമാന്യക്കാരല്ല. നാം പിതാവിന്റെയും പുത്രന്റെയും പുതിയ ശിലം എന്ന വിശുദ്ധനഗരത്തിന്റെ നാമം എഴുതപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. അങ്ങനെ ജയിക്കുന്നവരുമേ ഞാൻ നാമം എഴുതണേ. വെളിപ്പാട് ദിവസം 14 പറഞ്ഞിരിക്കുന്നവര് ആരല്ല? മോശക്കാരല്ല, നാമം എഴുതപ്പെട്ട പുതിയ വിശുദ്ധന്മാരാണ്. അടുത്ത വാക്യം പെരുവെള്ളത്തിന്റെ അടുത്തൽ പോലെയും വലിയ ഇടിമടക്കം പോലെയും ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേർക്കല്ലാതെ മറ്റാർക്കും ഈ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. പിന്നെ അടുത്ത് അവർ കന്യകമാരാകിയാൽ. കല്യാണം കഴിക്കാത്തവരെന്നല്ല കേട്ടോ, ചിലങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളുടെ മാന്യപ്പെടുത്തുന്ന കല്യാണം കഴിക്കാതെ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരാണെന്ന് പഠിപ്പിക്കുന്ന കൂടുതലുണ്ട്. ഞാൻ പോലെ അവരെ ആരെ കുറ്റം പറയാൻ പോവല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാന്യപ്പെടാത്തവരെന്ന് പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിക്കാത്തവരുടെ വിഷയമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകമാകുന്ന സ്ത്രീയോട് മാന്യപ്പെടാതെ, ബാബിലോന്യ സ്ത്രീയാണെങ്കിൽ മർമ്മ മഹതിയ ബാബിലോൺ എന്ന് പറഞ്ഞ സ്ത്രീയോട് മാന്യപ്പെടാതെ, ഈസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയോട് മാന്യപ്പെടാതെ, മ്ലേച്ഛതകൾക്ക് നമ്മൾ കീഴ്പ്പെട്ട് പോകാതെ പാപത്തോടും മ്ലേച്ഛതകളോടും എതിർത്തുകൊണ്ട് ജയമെടുക്കുന്ന വിശുദ്ധന്മാരാണ് കിടപ്പ്. കന്യകമാരായ സ്ത്രീകളോട് എന്ത് ചെയ്യുന്നില്ല, ലോകത്താളുള്ള മാലിന്യം വേശുന്നില്ല. സ്തോത്രം, ലോകത്താളെ കളങ്കം പറ്റാതെ പണം നമ്മളെ സൂക്ഷിക്കുന്നത്. യാക്കോബ് ലേഖനം ഒന്നാമത്തെ അവസാന ഭാഗ്യത്തിൽ പറയുന്നു, പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ പക്കലുള്ള നിർമ്മലമായ ഭക്തിയോ. ആ യാക്കോബ് ഒന്നിന്റെ അവസാനം, പിതാവിനാവും ദൈവത്തിനും മാഹേ ശുദ്ധവും നിർമ്മലമായ ഭക്തിയോ. ആ അനാഥരെ വിധവമാരെ അവർ സംഘടിച്ചു ചെന്ന് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവരെയൊക്കെ ഇടയ്ക്ക് വന്ന് എന്ത് ചെയ്യണം, സഹായിക്കണം. പിന്നെ ഈ വലിയ പദ്ധതി ഇത് വലിയ പ്രോഗ്രാമൊക്കെ ഇട്ട് ഇങ്ങോട്ട് സഹായത്തിന് അയക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പണമുണ്ടല്ലോ, ഇത് ശരിയായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് വല്ലവർക്കും അയക്കാം കേട്ടോ. സ്വതം നിങ്ങൾ രണ്ടു പേരും അങ്ങനല്ല, നമുക്ക് എന്താ വേണം അയക്കാം എവിടെയെങ്കിലും പോട്ട്. നീ കൊടുക്കുന്ന കാര്യത്തിന് ഉത്തരവാദിത്തം വേണം. വേസലോ, ഇത് ഓരോരുത്തരും അവിടെ സ്വന്തം ഇഷ്ടത്തിനും സുഭിക്ഷതയ്ക്കും വേണ്ടി ഒഴുക്കുവാൻ അവസാനം അവർ പോയി വേണ്ടാത്ത കാടിക്കൂടി ചാടുന്ന പദ്ധതിയിലേക്ക് മാറ്റപ്പെട്ടു സുഭിക്ഷതയ്ക്കും വേണ്ടി ഒഴുക്കുവാൻ അവസാനം അവർ പോയി വേണ്ടാത്ത കാടിക്കൂടി ചാടുന്ന പദ്ധതിയിലേക്ക് മാറ്റപ്പെട്ടു